2019 ഫെബ്രുവരി 10 ഞായറാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് മാടവന ബാലകൃഷ്ണപിള്ള തയ്യാറാക്കിയ ലേഖനം. ആനവണ്ടി എന്നാൽ വെള്ളാന, വേലി വിളവ് തിന്നാൽ പോലീസ് കുറ്റവാളിയായാൽ ഫലം സർവനാശം. ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് KSRTC. ജീവനക്കാരും ഭരണീയരും ചേർന്ന് ഒരു സ്ഥാപനത്തെ എങ്ങനെ മുച്ചൂടും നശിപ്പിക്കാമെന്ന ഗവേഷണ പഠനത്തിന് ഇത്രമാത്രം പറ്റിയൊരു സാമ്പിൾ ലോകത്ത് വേറെയുണ്ടെന്ന് തോന്നുന്നില്ല. കേരളത്തിൽ പ്രവർത്തിക്കുന്ന 97 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും പിന്നിൽ, നഷ്ടക്കണക്കുകളിൽ ഏറ്റവും മുന്നിലും. കഴിഞ്ഞ വർഷം 2,102.44 കോടിയും തലേ വർഷം 1,770.61 കോടിയും നഷ്ടത്തിൽ. സഞ്ചിത നഷ്ടമാകട്ടെ 9,904 കോടി. കഴിഞ്ഞ വർഷം ഇത് 8,31.56 കോടിയായിരുന്നു. നഷ്ടത്തിൽ നല്ല വളർച്ചാ നിരക്ക് തന്നെ. 30 വർഷം മുമ്പുള്ള ഒരു ഓർമ്മയിലേക്ക്. കൊട്ടാരക്കരയിൽ നിന്നും കോട്ടയത്തേക്ക് KSRTC ബസ്സിൽ വരികയായിരുന്നു. തിരുവല്ല സ്റ്റേഷൻ കഴിഞ്ഞ് 10 മിനിറ്റായപ്പോൾ ബസ് ഡ്രൈവർ ചവിട്ടി നിർത്തി. സമയം രാത്രി 7 മണി. പെട്ടെന്ന് വഴിയിൽ കാത്തുനിന്ന ഭർത്താവും ഭാര്യയും 7-8 വയസ്സുള്ള പെൺകുട്ടിയും ആശ്വാസത്തോടെ ബസ്സിനടുത്തെത്തി. പക്ഷേ കണ്ടക്ടർ ഡോർ തുറന്നില്ല. അയാൾ ഡ്രൈവറോട് തട്ടിക്കയറുകയാണ്. ഞാൻ ബെല്ലടിച്ചില്ലല്ലോ, പിന്നെന്തിനു നിർത്തി? കയറ്റാൻ പറ്റില്ല, രാത്രിയായതുകൊണ്ടാണ് നിർത്തിയത്. പാവങ്ങൾ, സീറ്റും കാലിയുണ്ടല്ലോ. മനുഷ്യപ്പറ്റുള്ള ഡ്രൈവർ. പക്ഷേ മൂർഖനായ കണ്ടക്ടർ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അരമണിക്കൂറോളം തർക്കത്തിൽ പെട്ടുകിടന്നു. യാത്രക്കാർ കണ്ടക്ടറെ കൈവെക്കുന്ന ഘട്ടമായപ്പോൾ അയാൾ ഡോർ തുറന്നു. അന്താളിച്ചു നിന്ന കുടുംബത്തെ കയറ്റി. പിന്നെ മുഖം കൂർപ്പിച്ച് രൌദ്രഭാവത്തിൽ കുനിഞ്ഞിരുന്നു. ഇതായിരുന്നു ട്രാൻസ്പോർട്ട് ജീവനക്കാരുടെ പൊതുവായ ശൈലി. ബസ്സിനുള്ളിൽ ഫുട്ബോൾ കളിക്കാനിടമുണ്ടെങ്കിലും ആരെയും വഴിയിൽ നിർത്തി കയറ്റില്ല. വർഷങ്ങൾക്ക് മുൻപ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ യാത്രക്കാരെ നിർത്തിക്കൊണ്ടുപോകാനുള്ള ഉത്തരവിറങ്ങിയപ്പോൾ ഇരുവിഭാഗവും സമരം ചെയ്ത ചരിത്രവും മറക്കാനാവില്ല. തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് ഡബിൾ ബെല്ലടിച്ചു നീങ്ങുന്ന ബസ് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുക എന്നുള്ള ബോധ്യമേ ജീവനക്കാർ സ്വീകരിച്ചിരുന്നുള്ളൂ. ചത്താലും ചത്തില്ലേലും ശവമടക്കുമെന്ന് പറഞ്ഞ പോലെ യാത്രക്കാരുണ്ടായാലും ഇല്ലേലും ലക്ഷ്യസ്ഥാനത്തെത്തിച്ച് കൈകഴുകുക. മുഴുവൻ ജീവനക്കാരും ആത്മാർത്ഥതയില്ലാത്തവരാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. പക്ഷേ മറിച്ചുള്ളവരാണ് അധികവും. ബന്ധപ്പെട്ടവരെല്ലാവരും ചേർന്ന് ഒത്തുപിടിച്ചിട്ടാണല്ലോ നഷ്ടം 10,000 കോടിയിൽ എത്തിച്ചിരിക്കുന്നതും. കടലാസിൽ 6,000 ഷെഡ്യൂൾ പ്രതിദിനം നടത്തണമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതാണ്ട് അത്രയും ബസ്സുകളും, എന്നാൽ സർവീസ് നടത്താൻ പറ്റുന്ന 4,000-ലധികം ബസ്സുകളില്ലെന്നതാണ് വസ്തുത. സ്വാഭാവികമായും ഷെഡ്യൂളുകൾ ആനുപാതികമായി കുറയും, വരുമാനം കുറയും. ദോഷം പറയരുതല്ലോ, ബസ്സും ഷെഡ്യൂളുകളും കുറവാണെങ്കിലും 35,000-ത്തോളം ജീവനക്കാർ സ്വാഭിമാനത്തോടെ ശമ്പളം പറ്റുന്നുണ്ട്. ഇവർക്ക് നല്ലൊരു പങ്കും ജോലി ചെയ്യാതെ മീശ പിരിച്ചും മസിൽ കാട്ടിയും വിറപ്പിക്കുന്നവരുമാണ്. ചുരുക്കത്തിൽ ഡ്രൈവർ ആയാലും കണ്ടക്ടർ ആയാലും മെക്കാനിക് ആയാലും ഒക്കെ ജോലി ചെയ്യാൻ മടിയുള്ളവർക്ക് പറ്റിയ ഇരിപ്പിടമാണ് അർദ്ധ ഡ്യൂട്ടി. എന്നുവച്ചാൽ ഡ്യൂട്ടിയേ ഇല്ല. ഭൂമി മലയാളത്തിൽ മറ്റൊരു സ്ഥാപനത്തിനും ഇല്ലാത്ത മഹത്വം. ജീവനക്കാർക്കാകട്ടെ ബസ് കഴുകുന്നത് നാണക്കേടാണ്. ലക്ഷങ്ങൾ മുടക്കി വാങ്ങുന്ന ലക്ഷറി ബസ്സുകളടക്കം ഒരു മാസം കഴിയുമ്പോഴേക്കും കണ്ടം വയ്ക്കേണ്ട സ്ഥിതിയാകാം. യാത്രക്കാർക്ക് തൊടാനറയ്ക്കും. കഴുകി വൃത്തിയാക്കാൻ ശമ്പളം പറ്റുന്നവർ അതും ചെയ്യില്ല. ചോദിക്കാൻ ആളുമില്ല. ആരാണിതിന്റെ യഥാർത്ഥ ഉത്തരവാദി? ഒന്നാം പ്രതി ആത്മാർത്ഥതയില്ലാത്ത ജീവനക്കാർ തന്നെ. രണ്ടാം പ്രതി മാനേജ്മെന്റും മൂന്നാം പ്രതി എന്നല്ല, മറിച്ച് പ്രധാന പ്രതി രാഷ്ട്രീയ നേതൃത്വമാണ്, അതായത് സർക്കാർ. മാറി മാറി വരുന്ന സർക്കാരുകൾ കോർപ്പറേഷനെ കറവപ്പശുവായി ഉപയോഗിച്ചു പോന്നതിന്റെ ദുർഗതി. ശക്തരായ ഭരണാധികാരികൾ മാനേജ്മെന്റ് സ്ഥാനത്ത് വരികയും ജീവനക്കാരെ നിയന്ത്രിച്ച് സ്ഥാപനത്തെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അവരെ രായ്ക്ക് രാമാനം പറപ്പിക്കും. അടുത്ത കാലത്ത് രാജമാണിക്കം എന്ന പ്രഗത്ഭനായ IASകാരൻ സ്ഥാപനത്തെ ഒന്ന് രക്ഷിക്കാൻ ശ്രമിച്ചു നോക്കി. മുന്നോട്ടുള്ള പ്രയാണക്കാറ്റിൽ ജീവനക്കാരുടെ കോളറിലോ മറ്റോ അല്പം പൊടിപറ്റി. പിന്നീട് അദ്ദേഹത്തിന്റെ പൊടി പോലുമില്ല കാണാൻ. ഏത് മാണിക്യത്തെയും കരിക്കട്ടയാക്കാനുള്ള രാസപ്രവർത്തനമാണ് കോർപ്പറേഷനിൽ നടക്കുന്നത്. പിന്നെ കൊട്ടും കുരവയും തബലയും പാട്ടുമൊക്കെയായി മുഖ്യമന്ത്രിയുടെ മാനസപുത്രനായ ടോമിൻ തച്ചങ്കരി എന്ന IPS സിംഹം ട്രാൻസ്പോർട്ടിന്റെ അമരക്കാരനായതോടെ വലിയ പ്രതീക്ഷയായിരുന്നു ജനങ്ങൾക്ക്. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനും തച്ചങ്കരിക്ക് കഴിഞ്ഞു എന്നുള്ളതും വസ്തുത. ചിലവുകൾ ചുരുക്കി, നഷ്ടത്തിലോടുന്ന ബസ്സുകൾ നിർത്തി, കാര്യക്ഷമത വർദ്ധിപ്പിച്ചു. സ്ഥാപനത്തിന്റെ തളർന്നുകിടന്ന അവയവങ്ങൾ ഒന്നൊന്നായി ചലിച്ചു തുടങ്ങി. പക്ഷേ അദ്ദേഹം ഒരിക്കലും ചെയ്തുകൂടാത്ത ഒരു കടുങ്കൈ പ്രയോഗം നടത്തി. ജീവനക്കാർ പണി ചെയ്യണമെന്നുള്ള കൈപ്പേറിയ പാഠം തച്ചങ്കരി പാട്ടുപാടി അവരെ ബോധ്യപ്പെടുത്തി. മാത്രമല്ല യൂണിയൻ നേതാക്കളെ വണ്ടി ഭരണത്തിൽ നിന്നും ഒഴിവാക്കി. MDയുടെ കൊടും തോന്നിയാസം. സ്ഥാപന മുതലാളിമാരായി വളർത്തിയിരുന്ന യൂണിയൻ നേതാക്കളുടെ തലമണ്ടയ്ക്കേറ്റ പ്രഹരം അവരെ ചടകുടഞ്ഞെഴുന്നേൽപ്പിച്ചു. തച്ചങ്കരിയെ കൈക്കൂലിയില്ലാതെ വാഴ്ത്തി താഴെ വെച്ച് നാടുകടത്തി. സംഘടിത ശക്തി തെളിയിച്ചു. മുഖ്യമന്ത്രിക്ക് പോലും ഒന്നും ചെയ്യാനായില്ല. അതാണ് തൊഴിലാളികളുടെ സംഘടിത ശക്തി. തച്ചങ്കരി പടിയിറങ്ങിയതോടെ യൂണിയൻ ഭരണം ശക്തമായി. വീണ്ടും അവർ മുതലാളിമാരായി. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 1,000 കോടി രൂപയാണ് ആനവണ്ടിയെന്ന വെള്ളാനയ്ക്കായി സംസ്ഥാന സർക്കാർ നീക്കിവച്ചിട്ടുള്ളത്. കടലിൽ കായം കലക്കുന്നതിന് തുല്യം. പാവപ്പെട്ടവനും ഒരു ഗുണവുമില്ലാത്ത സ്ഥാപനത്തിന് പ്രാണവായുവിനായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇങ്ങനെ ജീവൻ പിടിച്ചു നിർത്തുന്നതിൽ ഒരർത്ഥവുമില്ല. ഇതിലും ഭേദം ദയാവധം തന്നെ. കാരണം കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കേണ്ട കോടികളാണ് കോർപ്പറേഷന്റെ നിത്യ ചെലവുകൾക്കായി ആയി നൽകുന്നത്. പ്രതിദിനം 6 കോടിയോളം രൂപ നഷ്ടത്തിൽ ഇങ്ങനെ പോയാൽ എവിടെയെങ്കിലും സ്ഥാപനം ഇടിച്ചു നിൽക്കുമെന്നുള്ള കാര്യം കപ്പയും പുഴുക്കും ഉണക്കമീനും കഴിക്കുന്നവർക്ക് പോലും മനസ്സിലാകും. മനസ്സിലാകാത്തത് തൊഴിലാളികൾക്കും രാഷ്ട്രീയക്കാർക്കും മാത്രം.